ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ബോക്സ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് അഥവാ ചങ്ങാത്തത്തിന്റെ കൂട്, അങ്ങനെയൊന്ന് നിർമ്മിക്കുമ്പോൾ ആദ്യം ഉറപ്പാക്കേണ്ടത് അതിന്റെ കരുത്ത് തന്നെയാണ്. ചങ്ങാത്തത്തിന്റെ കൂടയിൽ ആദ്യത്തെ ലെയർ ബഹുമാനമാവണം. അതെ, ആദ്യത്തെ അടര്. അവിടെ നിന്ന് മുകളിലോട്ട് ഓരോ അടരുകൾ. പരസ്പര വിശ്വാസം മറ്റൊന്ന്. കുടിലമായതും ആത്മാർത്ഥതയില്ലാത്തതും കൂടയ്ക്കുള്ളിൽ ഇടരുത്. കൂടയുടെ നാലു വശങ്ങളിലൂടെ ചങ്ങാത്തത്തിന്റെ ഉയരമളക്കാം. തുറന്നിടണം കൂട, കൂടുതൽ കൂടുതൽ ഉൾക്കൊള്ളാൻ. മര്യാദ, മതിപ്പ്, ഇങ്ങനെ പലതും. നോക്കൂ, ഇംഗ്ലീഷിൽ എഴുതിയാൽ പല വാക്കുകളുണ്ട്. റെസ്പെക്ട്, ഓണർ, എസ്റ്റീം. എന്നാൽ ഇവയ്ക്കെല്ലാം കൂടി മലയാളത്തിൽ പറയാൻ കഴിയുന്ന ഏകദേശ തത്തുല്യപദം ബഹുമാനം തന്നെയാണ്. വേണമെങ്കിൽ മാന്യതയും മതിപ്പും ആദരവും എന്നൊക്കെ പല വാക്കുകളിൽ വിശേഷിപ്പിക്കാം. ചങ്ങാത്തത്തിന്റെ കൂടയിൽ പല അടരുകളുണ്ട്. അണ്ടർസ്റ്റാൻഡിംഗ്, പരസ്പരം മനസ്സിലാക്കൽ, സിമ്പതി, അനുകമ്പ, സത്യസന്ധത, സ്നേഹം, ഇങ്ങനെ പല പല അടരുകൾ. ഇവയിൽ ഒരെണ്ണം പോലും കൂടയിൽ നിന്ന് പുറത്തേക്കെറിയാനുള്ളതല്ല. അവയെല്ലാം കൂടി ചേരുന്നതാണ് ചങ്ങാത്തത്തിന്റെ കൂട. ഇത്രയൊക്കെ ഉൾക്കൊള്ളുമ്പോൾ കൂട നിറയും. എങ്കിലും അതടച്ചു വയ്ക്കരുത്. എല്ലാവരും കാണുകെ തുറന്നു തന്നെ വയ്ക്കണം. ചങ്ങാത്തം എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്ന് പഠിക്കട്ടെ. ചങ്ങാത്തത്തിന്റെ കൂട് നിർമ്മിക്കുമ്പോൾ അഭിമാനത്തോടെ നിർമ്മിക്കൂ. നോക്കൂ, ചങ്ങാത്തത്തിന്റെ കൂട്ടിൽ പൊങ്ങച്ചത്തിന്റെ അടരില്ല, ഗർവോ അഹങ്കാരമോ ഇല്ല. അങ്ങനെ ഒരു ചങ്ങാത്തത്തിന്റെ കൂട് നിർമ്മിക്കുന്നവർക്ക് ജീവിതത്തിന്റെ ഏതു ഘട്ടങ്ങളിലും പരസ്പരം ആശ്രയമാകാൻ സാധിക്കും. കോവിഡിന്റെ ഒന്നാം തരംഗത്തിൽ ദുബായിലെ ഒരു അപ്പാർട്ട്മെന്റിൽ ഒറ്റപ്പെട്ടുപോയ ഒരു വയസ്സുള്ള കുട്ടിയെ രക്ഷപ്പെടുത്തിയ കഥ മുറക്കബാദ് പോലീസ് വിവരിച്ചത് ഖലീജ് ടൈംസ് ദിനപത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു ദിവസം ഈ കുട്ടി കഴിയുന്ന അപ്പാർട്ട്മെന്റിന്റെ അയൽപക്കത്തുള്ള സ്ത്രീയാണ് പോലീസിന് ഫോൺ ചെയ്യുന്നത്. കുട്ടിയുടെ നിർത്താതെയുള്ള കരച്ചിൽ കേൾക്കുന്നു എന്നാണ് അവർ പോലീസിനെ അറിയിച്ചത്. പോലീസ് എത്തി നോക്കുമ്പോൾ കുട്ടി അപ്പാർട്ട്മെന്റിൽ തനിച്ചായിരുന്നു. കുട്ടി ഉടൻ തന്നെ ദുബായ് ഫൗണ്ടേഷൻ ഫോർ വിമൻ ആൻഡ് ചിൽഡ്രനിൽ സുരക്ഷിതമായി ഏൽപ്പിച്ച ശേഷം കുട്ടിയുടെ രക്ഷിതാക്കളെ അന്വേഷിച്ച് പോലീസ് ഇറങ്ങി. കുറച്ചു നേരത്തെ അന്വേഷണത്തിന് ശേഷം അപ്പാർട്ട്മെന്റിന്റെ പരിസരത്ത് നിന്ന് കുട്ടിയുടെ അമ്മയെ കണ്ടെത്തി. അവർ മാനസികമായി ആകെ തകർന്ന നിലയിലായിരുന്നു. അൺസ്റ്റേബിൾ സൈക്കോളജിക്കൽ സ്റ്റേറ്റ്. കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ് മനസ്സിലായത് ബിസിനസ് ആവശ്യത്തിനായി ഇവരുടെ ഭർത്താവ് വിദേശത്തേക്ക് പോയതാണ്. കോവിഡ് മൂലം വിമാനയാത്ര മുടങ്ങി. മാസങ്ങൾ നീണ്ട കാത്തിരിപ്പ്. പിന്നീട് ആശയവിനിമയം പോലും സാധ്യമല്ലാതായിത്തീർന്നു. ഇതോടെ ആകെ തകർന്നുപോയ സ്ത്രീ ദിവസവും ഭർത്താവിനെ അന്വേഷിച്ച് തെരുവിലിറങ്ങും. അങ്ങനെ ഒരു ദിവസത്തിന്റെ അന്ത്യത്തിലെപ്പോഴുമാണ് അപ്പാർട്ട്മെന്റിൽ ഒറ്റയ്ക്കായ കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നതും അയൽപക്കത്തെ സ്ത്രീ പോലീസിനെ വിവരമറിയിക്കുന്നതും. ഇവരുടെ വിവരങ്ങൾ അറിഞ്ഞ പോലീസ് കോൺസുലേറ്റിന്റെ സഹായത്തോടെ ഭർത്താവിനെ കണ്ടെത്തുകയും പോലീസിന്റെ തന്നെ ചെലവിൽ വിമാനയാത്ര തരപ്പെടുത്തി കുടുംബത്തോടൊപ്പം കൂട്ടുകയുമൊക്കെ ചെയ്തു. കാര്യങ്ങൾ ശുഭകരമായി. എന്നാൽ ഇത്തരം അനുഭവങ്ങൾ കഴിഞ്ഞ കോവിഡ് കാലത്ത് നമ്മൾ ധാരാളം കേട്ടതാണ്. ഇതുപോലെ ചെറിയ പ്രായമുള്ള കുട്ടിയെയും കൊണ്ട് മാസങ്ങളോളം ഒരു മുറിയിൽ അടച്ചു മൂടിയിരുന്ന മലയാളി വനിതയുടെ അവസ്ഥ വരെ ജീവിക്കാം സാഭിമാനമെന്ന സ്പെഷ്യൽ ന്യൂസ് പരമ്പരയിൽ ഉൾപ്പെടുത്തിയിരുന്നു.
ഞാനും എന്റെ മോനും 4 വയസ്സുള്ള മോൻ ഓൾമോസ്റ്റ് 4 മന്ത്സായിട്ട് ദുബായിൽ തനിച്ചാണ്. എന്റെ ഹസ്ബൻഡ് ഫെബ്രുവരി 5 ഒരു മെഡിക്കൽ എമർജൻസിക്ക് വേണ്ടി നാട്ടിൽ പോയതാണ്. ആള് തൃശ്ശൂരാണ്. അപ്പം അത് കഴിഞ്ഞ ശേഷം ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞ ആളവിടെ സ്റ്റക്കായി. പിന്നെ ഇങ്ങോട്ടേക്ക് ഫ്ലൈറ്റ്സും ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ ഐസിയുടെ അപ്രൂവലിന്റെ എന്ന് പറഞ്ഞ ഫസ്റ്റ് ടൈം റിജക്ട് ആയി. പക്ഷെ ഇപ്പൊ സെക്കൻഡ് ടൈം ഇതുവരെ കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ഫാമിലി സ്റ്റാറ്റസ് ഉണ്ടായിട്ട് പോലും എന്താണോ ഇതുവരെ അപ്രൂവൽ വന്നിട്ടില്ല. ജസ്റ്റ് സബ്മിറ്റ് എന്നാണ് കാണിക്കുന്നത്.
ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കുമ്പോൾ നമ്മളിലുണ്ടാകുന്ന ആദ്യ സ്വാഭാവിക പ്രതികരണം, ഒരു 3-4 മാസം ഇങ്ങനെ മാറി നിന്നാൽ എന്താണ് പ്രശ്നം, തൽക്കാലത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അനിവാര്യമല്ലേ എന്നാണ്. എന്നാൽ ബാക്കി കൂടി കേൾക്കണം ശ്രദ്ധയോടെ. ഒരു ചെറിയ കുഞ്ഞുമായി ഒരു ഫ്ളാറ്റ് മുറിയിൽ ആരുടെയും സഹായമില്ലാതെ സാമ്പത്തികമായി പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു യുവതിയുടെ അവസ്ഥ പറഞ്ഞറിയിക്കാൻ കഴിയില്ല.
4 മന്ത്സ് പറഞ്ഞാൽ കുട്ടിയുടെ മൈൻഡ്സെറ്റ് മൈൻഡ് ആയാലും എന്റെ ആയാലും ഓൾമോസ്റ്റ് എന്താ പറയാ, ഭയങ്കര ഡിപ്രസ്ഡ് സ്റ്റേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പുറത്ത് ഞങ്ങൾ പോവാറില്ല. ഇപ്പത്തെ എന്തൊക്കെ പറഞ്ഞാലും ചെറിയ കുട്ടിയെ കൊണ്ട് പോണതെന്ന് പറഞ്ഞാൽ അത്ര സേഫ് അല്ലാത്ത കാരണം പോവാണ്ടിരിക്കുകയാണ് പുറത്തൊന്നും. പിന്നെ എന്റെ മെഡിക്കൽ കണ്ടീഷൻ നോക്കുവാണെങ്കിൽ എനിക്ക് ഒരു സർജറി വേണമെന്നൊക്കെ പറഞ്ഞാണ്. പക്ഷെ അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കാരണം ഇപ്പൊ അറ്റ്ലീസ്റ്റ് ഫിസിയോതെറാപ്പി എങ്കിലും ചെയ്യണം എന്നാണ് പറയുന്നത്. പക്ഷെ ചെറിയ മോനെ എവിടെയും ആക്കിയിട്ട് പോകാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ലാത്ത കാരണം ഇപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചിരിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ഓൾമോസ്റ്റ് 4 മന്ത്സ് ആയിട്ട് സാലറി ഇല്ല. നാട്ടിൽ പോയ ശേഷം ഞങ്ങൾ ഒരുതരം എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ മാനസികമായിട്ട് അത്രയ്ക്കും വിഷമം അനുഭവിക്കുന്ന ഒരു സമയമാണ്. ചെറിയ മോൻ അവനോട് അവനെന്ത് പറഞ്ഞ് മനസ്സിലാക്കുക? അവനവൻ്റെ അച്ഛനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. അത് ഇത് അറ്റ്ലീസ്റ്റ് ഹസ്ബൻഡ് ഉണ്ടായിരുന്നെങ്കിൽ മെന്റലി ഒരു സപ്പോർട്ടായിരുന്നു.
അവരുടെ വാക്കുകളിലുണ്ട് അവരനുഭവിക്കുന്ന സങ്കടത്തിന്റെ ചൂട്. അന്ന് അവർക്ക് താങ്ങായത് ദൃഢമായ ചങ്ങാത്തമായിരുന്നു. എന്തിനും ഏതിനും ഒപ്പമുണ്ട് എന്ന് ആത്മവിശ്വാസം നൽകി അവരെ ചേർത്ത് പിടിച്ചു നിർത്തിയത് നല്ല ചങ്ങാതികളായിരുന്നു. ഒരുപക്ഷെ മലയാളിയുടെ സവിശേഷ ഗുണങ്ങളിലൊന്ന് ഇത്തരം അയൽപക്ക ബന്ധവും ചങ്ങാത്ത ഗുണവുമായിരിക്കണം. ആരോടും മിണ്ടാതെ വലിപ്പം ഭാവിച്ച് പൊങ്ങച്ചം കാട്ടി ഗർവോടെ മതിക്കുന്ന ചങ്ങാതിമാരല്ല, പരസ്പരം ബഹുമാനിച്ചും സ്നേഹിച്ചും മര്യാദ വിടാതെയും കരുതലോടെ തുടരുന്ന ചങ്ങാത്തങ്ങൾ. അങ്ങനെയൊന്ന് നമ്മുടെയൊക്കെ ജീവിതത്തെ പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോകാൻ സഹായിച്ചിട്ടുണ്ട്. പ്രളയകാലത്തും കോവിഡ് ഉൾപ്പെടെയുള്ള മഹാമാരിക്കാലത്തും നമ്മളത് കണ്ടതാണ്. അത് തുടരാം നമുക്ക്. ചങ്ങാത്തത്തിന്റെ കൂടകൾ നിർമ്മിക്കാൻ നമ്മുടെ കുട്ടികളെയും പ്രേരിപ്പിക്കാം. നല്ല ചങ്ങാത്തത്തിന്റെ കൂടകൾ, അതിൽ ആദ്യത്തെ ലെയർ ബഹുമാനമാവണം. ആദ്യത്തെ അടര്, അവിടെ നിന്ന് മുകളിലോട്ട് ഓരോ അടരുകൾ. പരസ്പര വിശ്വാസം മറ്റൊന്ന്. കുടിലമായതും ആത്മാർത്ഥതയില്ലാത്തതും കൂടയ്ക്കുള്ളിൽ ഇടരുത്. കൂടയുടെ 4 വശങ്ങളിലൂടെ ചങ്ങാത്തത്തിന്റെ ഉയരമളക്കാം. തുറന്നിടണം കൂട, കൂടുതൽ കൂടുതൽ ഉൾക്കൊള്ളാൻ. മര്യാദ, മതിപ്പ്, ഇങ്ങനെ പലതും.